അല്ലാതെ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസെദെക്കിന്റെ പ്രകാരം ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച് നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീരുന്നു. മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കൾ ആയിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അഞ്ചാദ്യം
ദയവായി ഈ പ്രസംഗം കേൾക്കുന്നവര് പല വീടുകളിലിരുന്നും യാത്ര ചെയ്യുന്നവരും ഒക്കെ പ്രസംഗം കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആ ലൈനെല്ലാം മ്യൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പോടാ അവിടെ നിന്ന് ഇപ്പം പിള്ളേരോട് പറഞ്ഞതായിരിക്കും, അല്ല ഞങ്ങളെല്ലാവർക്കും അത് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യണം. ഇനിയും പോടാ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പ്രസംഗം നിർത്തും എന്നോടാന്ന് കരുതി. അതുകൊണ്ട് തമാശയായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അത് ഒന്ന് മനസ്സിലാക്കണമേ എന്ന് ഓർപ്പിക്കും. കർത്താവിൽ അനുഗ്രഹീതരെ, എബ്രായ ലേഖനം ദൈവകൃപയാൽ അല്പമൊക്കെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിന്റെ പ്രധാന ആശയത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ പ്രിസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മഹാ പൗരോഹിത്യം എന്നുള്ള പ്രധാന ആശയത്തിലേക്ക് വരികയാണ് നമ്മൾ. നാല് അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത് പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ, ഒന്നാമത്തെ അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് തന്റെ ഏകജാതൻ മൂലം അരുളി ചെയ്ത് അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യമാണ്. അതായത് മിശിഹായായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വിമുഖരായിട്ട് നിൽക്കുന്ന യഹൂദ ജനതയോട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇനി നിങ്ങൾ പ്രവാചകന്മാരെയോ വേറെ ആൾക്കാരെയോ ഒന്നും അന്വേഷിച്ചു പോകണ്ട, എല്ലാം പൂർണ്ണതയിലെത്തി, ഇവനാണ് വരാനുള്ള മിശിഹ എന്ന് വളരെ വ്യക്തമായിട്ട് സംശയത്തിൽ നിൽക്കുന്നവരോട് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവർക്ക് ദൂതന്മാരുടെ ആരാധനയും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഓരോ ദൂതന്മാരൊക്കെ ഓരോരുത്തർക്കും ഉണ്ടെന്നും അവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നും നിങ്ങൾ മറ്റ് ദൂതന്മാരെക്കാളെല്ലാം യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്നുള്ള പ്രധാന ആശയമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ദൈവദൂതന്മാരെക്കാളും സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ദാൻ ദ ഏഞ്ചൽസ് ഓർ ജീസസ് ഈസ് സുപ്പീരിയർ ടു ഏഞ്ചൽസ് എന്നുള്ള പ്രധാന ആശയമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ പറ്റി പറയുകയാണ്. അതായത് അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ദൈവത്തിന്റെ പക്കലെ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠരാണ് മനുഷ്യർ. നാലാം സങ്കീർത്തനത്തിൽ നിന്നൊക്കെ ധാരാളം വാക്യങ്ങൾ എടുത്തു പറഞ്ഞു, ദൈവത്തെക്കാൾ അല്പം മാത്രം മനുഷ്യനെ താഴ്ത്തിയുള്ളൂ, അതുകൊണ്ട് ദൂതന്മാരെക്കാളും ശ്രേഷ്ഠരാണ് മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ലേഖനകർത്താവ് പറയുന്നത് ഈ മനുഷ്യരിലെല്ലാം ശ്രേഷ്ഠനാണ് ക്രിസ്തു. ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് മനുഷ്യനെങ്കിൽ ആ മനുഷ്യനേക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു, കാരണം അവന് പാപമില്ല. പാപം ഒഴികെ സകലത്തിലും പൂർണ്ണ മനുഷ്യനാണ്, അവൻ പൂർണ്ണ ദൈവവുമാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനാണ് യഥാർത്ഥ പരിപൂർണതയുള്ള, എല്ലാ അർത്ഥത്തിലും പരിപൂർണതയുള്ള മനുഷ്യനെങ്കിൽ ഇവൻ ദൈവം തന്നെയാണെന്നുള്ള ആശയത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുപോയി. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഇനിയും മോശയെക്കാളും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു, സുപ്പീരിയർ ടു മോസസ്. കാരണം മോശയ്ക്കുള്ള പരിമിതികളൊക്കെ പറഞ്ഞിട്ട് മോശ വാഗ്ദത്തത്തിന്റെ നാട്ടിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചുവെങ്കിലും അതായിരുന്നില്ല യഥാർത്ഥമായിരിക്കുന്ന വിശ്രമം എന്നുള്ള ഒരു ആശയമാണ് നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം പറയുന്നത്. ഇറ്റേണൽ റെസ്റ്റ് എന്നുള്ള പ്രധാന ആശയമാണ് നാലാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് യോശുവയുടെ നേതൃത്വത്തിലോ അല്ലെ മോശയുടെ നേതൃത്വത്തിലോ നിങ്ങൾക്ക് കനാനിൽ കിട്ടിയ വിശ്രമമല്ല യഥാർത്ഥ വിശ്രമം. ഇതുവരെയും നിങ്ങൾ എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് സങ്കീർത്തനം, പിന്നീടാണല്ലോ സങ്കീർത്തനമൊക്കെ എഴുതിയത്, അതുകൊണ്ട് പിന്നെയും ഒരു വിശ്രമത്തെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വിശ്രമം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നൽകിയ യഥാർത്ഥ വിശ്രമമാണ്, ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് നമ്മൾ ഇത്രയും നാൾ നോക്കിപ്പാർത്തിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു വരാനുള്ള മെസ്സിഹായാണ്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവനെല്ലാ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. മനുഷ്യനായി തീർന്നുവെങ്കിലും അവനിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് എല്ലാ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, കാരണം മോശയുമായിട്ടുള്ള കമ്പാരിസൺ ഇവിടെ വരുന്നത്, മോശയാണല്ലോ ഇവരെ നിത്യമായ വിശ്രമത്തിലേക്ക് നയിക്കുന്നത്. ആ മോശയേക്കാളും ശ്രേഷ്ഠനാ. മോശയുടെ കാര്യം ഇവിടെ പറയുന്നത് ഈ വിശ്രമത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാ, ഇറ്റേണൽ റെസ്റ്റ് എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാ മോശയെ കൊണ്ടിരുന്നത്. അതിനേക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആ നിത്യ വിശ്രമത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള ആശയം പറഞ്ഞിട്ട് പറയുകയാണ്. ഇനിയും ഇന്ന് നമ്മൾ വായിച്ച കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നാലാം അധ്യായം സമയ ചുരുക്കം മൂലം നാലാം അധ്യായം 13 വാക്യം വരെ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റിയുള്ളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 14 മുതലുള്ള വാക്യങ്ങളാണ്. ഈ 14, 15, 16 ഈ മൂന്ന് വാക്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നതായ ആശയം അവർ മേഴ്സിഫുൾ ഹൈ പ്രീസ്റ്റ് എന്നുള്ള ആശയമാണ്. നമ്മളുടെ കരുണാമയനായിരിക്കുന്ന മഹാപുരോഹിതൻ, കരുണാമയനായ മഹാപുരോഹിതൻ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അവർ മേഴ്സിഫുൾ ഹൈ പ്രീസ്റ്റ്. അതിനകത്ത് ഇതിനു തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അവിശ്വാസം അശ്രദ്ധയും ഒന്നും ഉണ്ടാകാതിരിക്കരുതെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകി കഴിഞ്ഞു. കാരണം കനാനിലേക്ക് കടക്കുന്നവര് പോലും ചില ഡെഡ് ബോഡിയൊക്കെ അതിനു മുമ്പായിട്ട് വീണു, പലരും മരിച്ചുപോയി, അവരുടെ അവിശ്വാസം കൊണ്ടൊക്കെയാണ് അവർക്ക് കടക്കാൻ സാധിക്കാതിരുന്നത് എന്നൊക്കെ ഇച്ചിരി കടുപ്പത്തിൽ പറഞ്ഞിട്ട് നമ്മളോടും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും നാമും നിത്യമായിരിക്കുന്ന വിശ്രമത്തിലേക്ക് കടക്കുക, നല്ല ഒരുക്കമുള്ളവരായിട്ടിരിക്കുക എന്നുള്ളൊരു ആശയമാണ് നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. ഈ 14 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് 14 വാക്യത്തിൽ പറയുന്നത്. ഈ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രധാന ആശയം ഞാൻ പറഞ്ഞല്ലോ, ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ സ്ഥാനവും മഹത്വവും പറയുന്നുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ആകാശത്തിൽ കൂടി കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. അങ്ങനെ സ്വർഗോന്നതങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ക്രിസ്തു. അവിടുന്ന് അത്രയേറെ ഉന്നതനാണെങ്കിലും നമ്മുടെ അവസ്ഥയുമായിട്ട് താതാത്മ്യപ്പെടാനായിട്ട് മനുഷ്യനായിട്ട് തീർന്നു. സഫറിങ്സിന്റെ ഒക്കെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു, കഷ്ടതകളും രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. കഷ്ടതകളും വേദനകളും ഒക്കെ അനുഭവിക്കുകയും ചെയ്തു. പാപമൊഴികെ സകലത്തിലും അവിടുന്ന് നമ്മോട് ഏകീഭവിച്ചു വന്നു. അങ്ങനെയുള്ള നല്ലൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് കൃപാസനത്തെ ധൈര്യപൂർവ്വം നമുക്ക് സമീപിക്കാമെന്നുള്ള ആശയമാണ് 14, 15, 16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിനകത്തെ ഈ അവർ മേഴ്സിഫുൾ ഹൈ പ്രീസ്റ്റ് എന്നുള്ള പ്രധാന തലക്കെട്ടിൽ ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ടുള്ളത്, മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തേത്, എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹു ഹാസ് പാസ്ഡ് ത്രൂ ദ ഹെവൻസ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതൻ എന്നുള്ള ആശയമാണ് ഈ 14 വാക്യത്തിൽ പറയുന്നത്. എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹു ഹാസ് പാസ്ഡ് ത്രൂ ദ ഹെവൻസ്. ഈ വാക്യത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ എന്ന വാക്യവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ 3:1 വാക്യം ഇവിടെ മാത്രമാണ് യേശു ക്രിസ്തുവിനെ ഒരേ സമയം അപ്പോസ്തലനും മഹാപുരോഹിതനുമായിട്ട് പറയുന്ന ഒരേ ഒരു വാക്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ഈ വാക്യവുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് ഈ സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാപുരോഹിതൻ എന്നുള്ള ആശയം. നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായല്ലോ, 95 സങ്കീർത്തനത്തിൽ നിന്ന് ധാരാളം കൊട്ടേഷൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്, അതെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമാവുകയാണ്
സങ്കീർത്തനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാല് യഹൂദന്മാരുടെ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണം ആണ് അവരേറ്റവും പ്രധാന ആശയമായിട്ട് കരുതുന്നത്. എന്നാൽ അതിനുശേഷവും വാഗ്ദത്തം വീണ്ടും നിൽക്കുകയാണ്, അത് പൂർണ്ണമായിട്ടില്ല. അതിന് പിന്നീട് എഴുതപ്പെട്ട സങ്കീർത്തനങ്ങള് കൂട്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്ന കനാൻ ദേശത്തെ സ്വസ്ഥതയൊന്നും അല്ല യഥാർത്ഥ സ്വസ്ഥത. അതിനുശേഷവും വാഗ്ദത്തത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ തുടർന്നുള്ള പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ ഒരു തിയോളജിക്കൽ റിച്ച്നെസ് ഉള്ള ആശയമാണ് എബ്രായ ലേഖന കർത്താവിലൂടെ നമുക്ക് കിട്ടുന്നത്. മഹാപുരോഹിതനെ കുറിച്ചുള്ള പ്രതിപാദനം നിർബാധം തുടരുവാനായിട്ട് ഈ നേരത്തെ ഈ പറഞ്ഞ 95 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ അങ്ങോട്ട് തടസ്സമായി തീർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോഴ് അതേക്കുറിച്ച് കൂടുതൽ ഭംഗം കൂടാതെ ചിന്തിക്കുവാൻ സാധിക്കുന്നു എന്നൊരാശയത്തിലേക്കാണ് ഇവിടെ വീണ്ടും തിരിച്ചു വരുന്നത്. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവിടുന്ന് പഴയ നിയമ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനും പരിപൂർണനുമാകുന്നു എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്നു. അതാ പറയുന്നത് യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. അതായത് ആകാശത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക്, സ്വർഗോന്നതങ്ങളിലേക്ക് പ്രവേശിച്ചു, സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്നു. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ആ നിലയിൽ പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണ്. ആകാശത്തിൽ കൂടി കടന്നുപോയി എന്ന് പറയുന്നത് സ്വർഗാരോഹണമാണ്. അപ്പം ആ സ്വർഗാരോഹണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുക. അങ്ങനെ സ്വർഗാരോഹണത്തിലൂടെയാണ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുമൂലം പാപികളായ മനുഷ്യർക്ക് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരുവാൻ സാധ്യമായി തീർന്നു എന്ന് പറയുക. അതായത് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, പാപികളായ നമ്മളെ രക്ഷിച്ച് വീണ്ടും പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ പോയി എങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാനും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള ആശയത്തോട് ചേർന്ന് നമുക്കിത് ചിന്തിക്കുകയും ചെയ്യാം. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞാണല്ലോ, ദാറ്റ് ഇസ് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ എന്നുള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ വിശ്വാസം, നമുക്കുള്ള സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ ലെറ്റസ് ഹോൾഡ് ഫാസ്റ്റ് എന്നുള്ള ആശയം പല അവസരത്തില് ഇതിനകത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. 3:6 വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു എന്ന് പറയുമ്പോൾ മുറുകെ പിടിക്കണം, ഒഴുകിപ്പോകരുത്, നിങ്ങളുടെ വിശ്വാസം കെട്ടുപോകരുത്, ഉറച്ചു നിൽക്കണം. ഈ ആശയം എപ്പോഴും എബ്രായ ലേഖന കർത്താവ് പറയാൻ കൂടെ കൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്നായ കാര്യം 15 നമ്മൾ വായിക്കുന്നതായ കാര്യം ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ആ ചിന്ത നമ്മൾ വരുമ്പോൾ 15 ഇങ്ങനെയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ഇത് ഇതിന്റെ ഈ എബ്രായ ലേഖനത്തിന്റെ കീ വേഴ്സസ് അത് നിങ്ങളൊന്ന് കുറിച്ചിടണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, കൃത്യമായ ഒരു ചോദ്യം നേരത്തെ അങ്ങ് പറയാം. എബ്രായ ലേഖനം 4:15 ഇതിന്റെ കീ വേഴ്സസ്. ഒന്നുകിൽ അത് മനഃപ്പാഠം ചോദിക്കും, ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാവും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ഈ ഒരു വാക്യം പറഞ്ഞാൽ എബ്രായ ലേഖനത്തിന്റെ മുഴുവൻ കണ്ടന്റായി ആണ് ഇതിനെ കീ വേഴ്സസ് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തത്. അവിടെ പറയുകയാണ്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. അപ്പൊ എബ്രായ ലേഖന കർത്താവിന്റെ ആഗ്രഹം ക്രിസ്തുവാണ് യഥാർത്ഥ മഹാപുരോഹിതൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാളുണ്ടായിരുന്ന പൗരോഹിത്യമൊക്കെ ക്രിസ്തുവിൽ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഇനി പഴയ ആടിന്റെയും മാടിന്റെയും കന്നുകാലിയുടെയും രക്തപാനീയ ബലികളിലേക്കൊന്നും തിരികെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ വീണ്ടും കുറച്ചുപേർ അങ്ങനെ ക്ലിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമില്ല എന്നൊക്കെ പറയാനാണല്ലോ എബ്രായ ലേഖന കർത്താവിന്റെ താല്പര്യം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് പാപം ഒഴികെ. അപ്പോൾ നമ്മുടെ കർത്താവിന് നമ്മുടെ പരീക്ഷകളുടെയും പോരാട്ടങ്ങളുടെയും വ്യാധനകളുടെയും കാഠിന്യം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് ഒരു സംശയം കൂടി ഇവിടുന്ന് തോന്നിയേക്കാം. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒത്തിരി പാപത്തിലൂടെയും മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഒത്തിരി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മളുടെ അത്രയും പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടുത്തെ സ്വഭാവം പാപമില്ലാത്തതായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട പരീക്ഷയും പോരാട്ടവും കൂടുതൽ തീവ്രവും രൂക്ഷവുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ള കാര്യം അതാ, അതായത് പാപികളായ നാം സാത്താന്റെ കൂടെ അമിക്കുവാറും സാത്താന്റെ കൂടെ ആകുമ്പം അടിയും കുത്തും തല്ലും ഒക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കും. ഈ നിങ്ങൾ നൊയമ്പ് നോക്കി നല്ലപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം കുത്തിന്റെ എണ്ണം കൂടുമല്ലോ, തട്ടിന്റെ മുട്ടിന്റെ ഒക്കെ എണ്ണം കൂടും. ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് മരണങ്ങൾ നമ്മുടെ ഇവിടെ അല്ല വാൻകൂറിലല്ല നാട്ടിലുള്ള ഇവിടുത്തെ റിലേറ്റീവ്സ് രണ്ടു പേർ, ഒന്ന് ഒരു കൊച്ചു ചെറുക്കനാ 21 വയസ്സേ ഉള്ളൂ അവന്റെ മരണവാർത്തയെ പറ്റി അറിഞ്ഞിട്ടിരിക്കുക, അതുകൂടാതെ 40 വയസ്സുള്ള ഒരു ആന്റിയും ഇവിടുത്തെ ഉള്ള ഒരു മമ്മിയുടെ ഒരു സിസ്റ്ററ് അവരും മരിച്ചു. രണ്ടിനും പ്രാർത്ഥിക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ട് പോണം. അപ്പം ഈ മനുഷ്യർക്കുണ്ടാകുന്ന ഈ പരീക്ഷണങ്ങള് നമ്മൾ അങ്ങനെയാ, നന്മയിൽ ജീവിക്കുമ്പോൾ ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാകും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം യേശു ക്രിസ്തു പാപം അറിയാത്തവനായിരുന്നുവെങ്കിൽ അവന് ഉണ്ടായ പീഡനങ്ങൾ എത്രമാത്രമായിരുന്നു നമ്മൾ ചിന്തിക്കണം. ഇത്തിരി ഒന്ന് ഉയർന്നു ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ക്രിസ്തുവിന് കടന്നു പോകേണ്ടി വന്നു അവന്റെ ആ ദൈവത്തെ മുറുകെ പിടിക്കാൻ. ദൈവമായിട്ട് സ്വർഗത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ഭൂമിയിൽ വന്ന് മനുഷ്യനെ പോലെ ജീവിക്കുക. അപ്പൊ അവൻ എന്തു ക്രൈസിസിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. എങ്കിലും അവയുടെ മേൽ കർത്താവ് പൂർണ്ണ വിജയം വരിച്ചു എന്ന് വേണം ഈ ഭാഗം വായിക്കുമ്പോൾ പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് തുല്യമായിട്ടുള്ള പരീക്ഷ, അതിനേക്കാൾ കൂടുതലുള്ള പരീക്ഷകള് തീർച്ചയായിട്ടും ക്രിസ്തുവിന് ഉണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കണം. 16-ാം വാക്യത്തിൽ പറയുകയാണ്, എന്താ പറയുക, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനം എന്നൊരാശയം നമ്മളിവിടെ കാണുകയാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പാപമൊഴികെ നമുക്ക് സകലത്തിനും തുല്യമായിട്ട് യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ബലഹീനതകളിൽ യേശു ക്രിസ്തു നമ്മളോട് സഹതപിക്കാൻ കഴിയുന്നവനാണ്. നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശയെ വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടതയും കണ്ടു, ഞാൻ നിങ്ങളുടെ സങ്കടം അറിഞ്ഞു. അപ്പം കേട്ടു കേട്ടു കണ്ടു അറിഞ്ഞു എന്നൊക്കെ പറയുന്ന സെൻസിറ്റിവിറ്റി ഓഫ് യാഹുവേ എന്നൊരാശയമുണ്ട്. കർത്താവിനെല്ലാം അറിയാനായിട്ട് സാധിക്കുക, കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ദൈവത്തിന് സാധിക്കുന്നു എന്നൊരാശയം. അതുകൊണ്ട് നമ്മുടെ ഈ ഹി ക്യാൻ സിംപതൈസ് വിത്ത് അവർ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതകളോട് സഹതാപം കൂടി കർത്താവിന് കാണിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഈ സാധാരണ ഈ ഗ്രീക്കുകാരുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ദൈവം ഒരു നിർഗുണ ബ്രഹ്മമാണ്, നിർവികാരനായിട്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാതെ അങ്ങ് ദൂരെ എങ്ങാണ്ട് കഴിയുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഗ്രീക്കുകാർ സങ്കല്പിച്ചിരുന്നത്. ഈ ഓർത്തഡോക്സുകാരുടെ മനസ്സിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവം അങ്ങാണ്ട് ദൂരെ എങ്ങാണ്ട് കഴിയുക, നമ്മൾ ഞായറാഴ്ച പള്ളി ചെല്ലുമ്പോൾ മാത്രമേ കർത്താവ് നമ്മളെ കാണുകയുള്ളൂ, അല്ലെ നോയമ്പൊക്കെ നോക്കുമ്പോൾ ഉച്ചയ്ക്കിരുന്ന് വേദോസമൊക്കെ വായിക്കുമ്പോഴേ കർത്താവ് കാണുകയുള്ളൂ എന്നൊക്കെ ഒരു ബോധ്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും, എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ വേദനകള് നമ്മുടെ യാതനകള് ശരിയായിട്ടല്ല മനസ്സിലാക്കി നമ്മളോട് സഹതപിക്കുന്നവനാണ്, നമ്മളുടെ കൂടെ അവൻ ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരണം. അവിടെയാ നമ്മുടെ സഭയ്ക്ക് ഉണർവ് ഉണ്ടാകേണ്ടത്, അല്ലാതെ കന്തുകോസി പോയല്ല ഉണർവ് ഉണ്ടാകേണ്ടത്. നമുക്ക് നമ്മൾ തന്നെ എന്താണെന്നുള്ള ബോധ്യത്തിലേക്ക് ഉയരുമ്പോഴാണ് യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത്. നമ്മെ സഹായിക്കാൻ അവിടുന്ന് പ്രാർത്ഥന, അത് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ഭംഗിയായിട്ട് ഇപ്പോൾ റീച്ച് ചെയ്യാൻ, സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ രീതിയിലും റീച്ച് ചെയ്യാനായിട്ടുള്ള ക്രമീകരണം നമുക്കുണ്ടെന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സഭയൊന്നാകെ ഈ ഒരു നല്ല മാതൃകയിലേക്ക് ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നുണ്ട്, യഥാസമയം അവൻ സഹായം നൽകുകയും ചെയ്യും എന്നുള്ളത് ഉത്തമ ബോധ്യത്തോടിരിക്കുക. അതാ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ ആശയം, മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം. നമുക്കുള്ള ആ ഒരു ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ അവർ ഫെയ്ത്ത് എവറിഥിങ് ദൈവത്തോടുള്ള ആ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ തമ്പുരാൻ നമ്മളോട് സഹതാപം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാം. എന്തോ ഈ കൃപാസനം നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യം, എക്സോഡസ് ചാപ്റ്റർ 25:17 onwards, അവിടെ നമ്മൾ കാണുന്നത് കൃപാസനം ഉണ്ടാക്കണം. സാക്ഷിപ്പെട്ടകം പണിയുന്ന സമയത്ത് കൃപാസനം ഉണ്ടാക്കണം, എന്നിട്ട് രണ്ട് സൈഡിലും കെരൂബുകളെ നിർത്തണം. രണ്ട് കെരൂബുകളെ നിർത്തിയിട്ട് ആ മലാഖമാരുടെ രൂപം നിർത്തിയിട്ട് അത് തങ്കം കൊണ്ട് പൊതിയണം, സ്വർണം കൊണ്ട് പൊതിയണം എന്നൊക്കെയാണ് അവിടെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പുറപ്പാട് പുസ്തകം 25:17 പറഞ്ഞിരിക്കുന്ന കൃപാസനം അതൊരു നിഴലായിരുന്നു എന്നും ഒരു ഷാഡോ ആയിരുന്നു എന്നും അതിന്റെ പൂർണ്ണത ഈ യേശു ക്രിസ്തുവിൽ ഉണ്ടായി എന്നുമാണ് എബ്രായ ലേഖനകർത്താവ് കൃത്യമായിട്ട് പറയുന്നത്. സ്വർഗത്തിലൂടെ കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഇനി ധൈര്യമായിട്ട് കൃപാസനത്തോട് ചേർന്ന് ചെല്ലാം. പഴയ നിയമ കൃപാസനത്തിൽ അതിന്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഒത്തിരി റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം എന്ന് പറയുക. ഈ കൃപാസനവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ക്രിസ്തുവാണ്, ദൈവത്തിന്റെ സിംഹാസനമാണ് കൃപാസനം എന്ന് പറയുന്നത് കേട്ടോ. കൃപാസനം എന്ന് പറഞ്ഞാൽ ദ ത്രോൺ ഓഫ് ഗോഡ് എന്നുള്ളതാണ്, ദൈവത്തിന്റെ സിംഹാസനം കൃപാസനം. ഈ കൃപാസനത്തെ ആയിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയില് നാം ക്രിസ്തു മൂലം ദൈവസമക്ഷത്തിലേക്ക് വന്ന് ദിവ്യ സംസർഗം അനുഭവിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞു എന്ന് പറഞ്ഞു. നമുക്ക് ഈ എനിക്ക് ഈ ചില ഈ പന്തകോസുകാർ പോലെയുള്ളവർ പഠിപ്പിക്കുന്ന ചില ആശയങ്ങളുമായിട്ട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റത്തില്ല. ഈ നിങ്ങൾക്ക് ഒരുപാട് പുസ്തകമൊക്കെ വായിക്കണം കേട്ടോ, അതിനകത്ത് മുഴുവൻ സ്വർഗത്തിലെ ആരാധനയെ പറ്റി പറയുന്നത്. നമ്മുടെ ഓർത്തഡോക്സുകാർ ആരാധന നടത്തുന്ന രീതിയില അവിടെ ധൂപാർപ്പണവും സ്വർണവും ധൂപക്കുറ്റിയും കുന്തിരിക്കവും കുരുത്തോലയും എല്ലാം ഉണ്ട് അവിടെ. കുരിശും നിലവിളക്കും ഒക്കെ കാര്യം പല നിലയിലുള്ള നിലവിളക്കും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവര് പറയുന്ന ഒരു കാര്യമാണ് സ്വർണം ധരിച്ചാൽ സ്വർഗത്തിൽ പോകലെന്നാ പറയുന്നത്. എല്ലാം വിഡിത്തുവാന്നറിയോ, ഒരു യാതൊരു ബോധവും ഇല്ലാതെ പറയുന്ന ഒരു കാര്യം. അത് കുറച്ചു പേരെ ഈ ഒരു കഴിഞ്ഞ 100 വർഷത്തിനകത്തിലുണ്ടായ പഠിപ്പിക്കില്ല. അത് സ്വർണമൊക്കെ ധരിക്കാനായിട്ട് അധികം ഇല്ലാതിരുന്നപ്പോ നമുക്ക് വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നി, അതുകൊണ്ട് കുറെ പേരൊക്കെ അതിനെ പുറകെ പോവുകയൊക്കെ ചെയ്തു. ഇപ്പൊ അവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ധരിക്കാവോ ധരിക്കാൻ മേലെ എന്നൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ എന്നെ കേൾക്കുന്ന ചിലരിലും ഒക്കെ ആ കൂട്ടായ്മയിലൊക്കെ ചിലപ്പോഴൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. സാധാരണ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ മേല, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താന്ന് ഞാൻ പറയാൻ കാര്യം, ഇത് വിഡിത്തമാണ് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാല് അത് വേറൊരു വിഷയമാണ്, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. അതുകൊണ്ടായി പറയുന്നേ, ഈ നമ്മുടെ ശരീരത്തിലുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, ഒത്തിരി സാധനങ്ങളൊക്കെ ശരീരത്തിലുണ്ട്, അയണുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ സ്വർണമുണ്ട്. 0.2 mg സ്വർണം ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഈ സ്വർണം കൊണ്ട് പിന്നെ അങ്ങ് മുകളിലോട്ട് കയറാൻ മേലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ട് അങ്ങോട്ട് പോകുന്നേ, എങ്ങനെയാ പോകുന്നേ? സ്വർണം ഉപയോഗിക്കുന്നവരാരും സ്വർഗത്തിൽ പോവില്ല. പിന്നെ ഇപ്പൊ ഈ ജീവനോടിരിക്കുന്ന നമുക്ക് സ്വർണം ഇച്ചിരി ശരീരത്തിലുണ്ടല്ലോ, അപ്പൊ സ്വർഗത്തിൽ പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഈ ബോധമില്ലാതെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ പുറകെ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ ഓടി നടക്കരുത്. ഈ അപ്രായലേഖനകർത്താവ് യഹൂദന്മാരോട് പറഞ്ഞ അതേ കാര്യം എനിക്ക് പറയാനുണ്ട്. 2:1 പോകുന്നതുകൊണ്ട് പറയുന്ന പോലെ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന് ഒന്ന് ഓർപ്പിക്കുക. അപ്പോ മനുഷ്യനും ദൈവവും തമ്മിൽ പാപം മൂലം സംജാതമായ വിടവ് ക്രിസ്തു മൂലം പരിഹരിക്കപ്പെട്ടു, അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിനാൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട സത്യമാണ് ക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ദുഃഖത്തിന്റെ പാനപാത്രം എന്നുള്ള പാട്ട് പാടി വരുമ്പോഴത്തേനും പറയും ഷെക്കൈനായും ഉണ്ട് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഷെക്കൈന, ദ പ്രസൻസ് ഓഫ് യാഹുവ എന്നർത്ഥം. ഷക്കീന ഷക്കീന എന്നൊക്കെ പലരും പല രീതി പാടുന്ന കേൾക്കാം. എന്തായാലും ആ വാക്ക് ഇങ്ങനെയാണ് ഷെക്കൈന, എബ്രായ വാക്ക് ഷെക്കൈന. ഷക്കൈന എന്ന് വെച്ചാൽ ദ പ്രസൻസ് ഓഫ് യാഹുവ എന്നുള്ളതാണ് ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യം ഉള്ള ഇടമാണ് ദൈവാലയം, കൃപാസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ദൈവം ഇടയാക്കി. അതുകൊണ്ട് നമ്മുടെ പാപമോചനത്തിന് പുറമേ പരീക്ഷകളിലും വിഷമതകളിലും ഒക്കെ നമുക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കുകയും ചെയ്യുന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. 4 5 നമ്മൾ കടക്കുമ്പോഴേ സഹതിപ്പാൻ കഴിവുള്ളവനെ സഹായിക്കാൻ പ്രാപ്തിയുള്ളവനുമായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതായിട്ട് മേളിൽ പറഞ്ഞിട്ട് പറയുകയാണ്. ആ മഹാപുരോഹിതന്റെ പൗരോഹിത്യത്തെ കുറിച്ചും അവനെന്ത് യാഗമാണ് അവിടെ അർപ്പിക്കുന്നതെന്നും പിന്നെ ക്വാളിഫിക്കേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതാണ് പ്രധാന ആശയം. ക്വാളിഫിക്കേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ് അതാണ് 5:1-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 1-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ അഹറോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത പറയുക, അതായത് ദൈവം സ്ഥാപിച്ച ആ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതകളെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു എന്ന് പറയുകയാണ്. ക്രിസ്തുവിലാണ് അത് പൂർണ്ണമാകുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് പഴയ നിയമ പൗരോഹിത്യത്തിൽ ഇട്ടത്. പക്ഷെ അത് പൂർണ്ണതയായിരുന്നില്ല. ക്രിസ്തുവിലാണ് പൗരോഹിത്യം പൂർണ്ണമാകുന്നതെന്ന് പറയുകയാണ്. പൗരോഹിത്യത്തെ പറ്റി പൊതുവായിട്ടും എസ്പെഷ്യലി ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതും ഇവിടെ പ്രതിപാദിക്കുന്നു. പുരോഹിതനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ പറ്റിയാണ് ഇവിടെ 1 മുതൽ 4 വരെ ക്വാളിഫിക്കേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ? ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഹി മസ്റ്റ് ബി ടേക്കൺ ഫ്രം എമംഗ് മെൻ, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുക. നിങ്ങൾക്കറിയാമല്ലോ ഏത് മതത്തിലാണ്, യഹൂദമതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നവനാണ് പുരോഹിതന്മാർ. ദൈവത്തിന്റെ തിരുമുമ്പാകെ മനുഷ്യരെ അവർ പ്രതിനിധീകരിക്കുന്നു, മനുഷ്യരുടെ മുമ്പാകെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. പുരോഹിതനൊരു മനുഷ്യനായിരിക്കുക എന്നത് ആവശ്യമാണ് എന്നൊരു ആശയം ഇവിടെ ഉണ്ട്. അതാണ് മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടണം എന്ന് പറയുന്നത്. നേരത്തെ ഒരു കാര്യം കൂടി എബ്രായ ലേഖന കർത്താവ് പറഞ്ഞല്ലോ, മാലാഖയുടെ കാര്യം പറഞ്ഞു. ഒരു മാലാഖയ്ക്ക് ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് സാധ്യമല്ല, മനുഷ്യൻ തന്നെയാണ് ആവശ്യം. അതാണ് മനുഷ്യരിൽ നിന്ന് അവൻ തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളത് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വരികയും ചെയ്തത്. മനുഷ്യരിൽ നിന്നാണ് അവൻ തെരഞ്ഞെടുക്കപ്പെടേണ്ടെന്നുള്ള ഒന്നാമത്തെ ആശയം, ഹി ഷുഡ് ബി ടേക്കൺ ഫ്രം എമംഗ് മെൻ എന്നുള്ള കാര്യം. രണ്ടാമത് പറയുന്നത്, എന്തിനു വേണ്ടിയാ ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്? ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോയിന്റഡ് ഫോർ മെൻ ഇൻ തിങ്സ് പ്രിറ്റെയിനിങ് ടു ഗോഡ്, ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതാണ് ദൈവകാര്യങ്ങളിൽ നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു, പാപങ്ങൾക്കായി വഴിപാട് യാഗമർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഇൻ തിങ്സ് പ്രിറ്റെയിനിങ് ടു ഗോഡ്, ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദൈവത്തോടുള്ള സംസർഗത്തിൽ അവരെ കാത്തുകൊള്ളുവാനുമാണ്. പാപപരിഹാരത്തിന് ബലികളും കാഴ്ചകളും സമർപ്പിക്കുകയാണ് പുരോഹിതന്റെ ദൗത്യം. പാപപരിഹാരം നേടിക്കൊണ്ടാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. അപ്പൊ പാപപരിഹാരം എന്നൊരാശയം ഇവിടെ പറയുന്നുണ്ട്. പാപങ്ങളുടെ പരിഹാരത്തിലൂടെയാണ് ദൈവത്തിന്, പാപിയായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് ചെല്ലാനായിട്ട് സാധ്യമല്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൂർത്തപുത്രന്റെ ഉപമയും നമുക്കറിയാം. അവൻ പാപിയായിരുന്നിടത്തോളം അവനായിരുന്ന ഇടയിലായിരുന്നു. അവൻ സുബോധം വന്നു കഴിഞ്ഞപ്പോഴ് അപ്പൻ അങ്ങോട്ട് ചെല്ലുകയല്ലായിരുന്നു, മകൻ തിരിച്ച് അപ്പന്റെ വീട്ടിലോട്ട് ചെല്ലുകയായിരുന്നു. അതാ ദൈവത്തിന് ആഗ്രഹം, കൃപാസനത്തോട് അടുത്തു വരിക, ദൈവ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാ. റിട്ടേൺ ടു ദ പേരന്റൽ ഹോം, അവിടേക്ക് മടങ്ങിപ്പോവുക, പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാ. നമ്മളും പാപപരിഹാരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കണം. അങ്ങനെ മനുഷ്യർക്ക് പാപപരിഹാരം വരുത്തുന്നവനാണ്, പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യനെ സഹായിക്കുന്നവനാണ് പുരോഹിതൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതാണ് രണ്ടാമത് പറയുന്ന കാര്യം. മൂന്നാമത്തെ അവിടുത്തെ ആശയം, അനുകമ്പാർദ്ര ഹൃദയമുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. ഹി ഷുഡ് ബി കമ്പാഷനേറ്റ്, അനുകമ്പാർദ്ര ഹൃദയമുള്ളവരായിരിക്കണം. അതാണ് അടുത്ത ആശയം അവിടെ പറയുന്നത്. താനും ബലഹീനത പൂണ്ട, രണ്ടാം വാക്യത്തിൽ താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും, ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. അപ്പൊ ഈ പുരോഹിതന്മാർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സഹതാപപൂർവ്വം അവരോട് പ്രവർത്തിക്കണമെന്നുള്ളത്. മനുഷ്യന്റെ ബലഹീനത അടുത്തറിയാൻ കഴിയുന്നവർക്ക് സഹതാപത്തോടെ വർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ തീഷ്ണതയൊക്കെ പറഞ്ഞിട്ട് അവര് പാപികളോട് നിർദ്ദയമായിട്ട് പെരുമാറിയെന്നും വരാം എന്നൊരാശയം ഇവിടെയുണ്ട്. ഈ സഹതാപം കാണിക്കുക എന്ന് തർജ്ജമ ചെയ്തേക്കുന്ന മെറ്റയോ അല്ലെങ്കിൽ പത്തയോ എന്നുള്ള വാക്കിന് ഇതൊരു സ്റ്റോയിക് തത്വചിന്തയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്നവരായോണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. സ്റ്റോയിക് ചിന്താഗതിയും എപ്പിക്കൂറിയൻ ചിന്താഗതിയും ഞാൻ ഒന്ന് പറയാം. എപ്പിക്കൂറിയൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ കളപ്പുരകളൊക്കെ ഒത്തിരി അങ്ങ് വർദ്ധിപ്പിച്ചു, എന്നിട്ട് ഞാൻ അങ്ങ് തലമുറകളോളം ഉള്ളത് അധ്വാനിച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് മനുഷ്യ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കണം. തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്ന അവിടെ കോട്ട് ചെയ്യുന്നത് ഈ എപ്പിക്കൂറിയൻ ചിന്താഗതിയാണ്. എപ്പിക്കൂറിയരുടെ ചിന്താഗതി അനുസരിച്ച് ദൈവം സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അത്യുച്ച കോടി സ്ഥിതിക, ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമായിട്ട് അഥവാ നമ്മൾ ബന്ധത്തിൽ വന്നാല് നമ്മൾ അങ്ങ് തിന്നു കുടിച്ചോ, ശരീരം ഇഷ്ടം പോലെ ശരീരത്തിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. നോയമ്പ് നോക്കേണ്ട കാര്യമില്ല, ഉപസിക്കേണ്ട കാര്യമില്ല. ഈ എപ്പിക്കൂറിൻ ചിന്താഗതിയിലുള്ളവരിൽ കൂടി വരുന്നവർക്ക് അവർക്ക് തൊണ്ടയിലേക്ക് കൈയിട്ട് ഛർദിച്ചിട്ട് വീണ്ടും കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് കൂടി വരുന്നിടത്തൊക്കെ വൊമിറ്റോറിയം പോലും ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അത്രയ്ക്ക് അവർക്ക് ആസ്വദിക്കാനുള്ള, ഛർദിച്ചിട്ട് വീണ്ടും കഴിക്കാനുള്ള ഒരു ഒരു പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാ സ്റ്റോയിക്ക് ചിന്താഗതി വരുമ്പോഴോ, ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് സന്തോഷമായാലും സന്താപമായാലും അല്പം പോലും ചഞ്ചലപ്പെടാതെ ഒരു നിർവികാരത, ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം. ആ ബാലൻസിങ് എന്ന് പറയുന്നത് സ്റ്റോയിക്ക് ചിന്താഗതിയിൽ അങ്ങേ അറ്റമായിരുന്നു. അവര് സ്വന്തമായിട്ട് ശരീരത്തെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പൗലോസ് ശ്ലീഹ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരാശയം പറയുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ പീഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നു എന്നൊക്കെ കുരുതിലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, അപ്പൊ ഈ ഒരു സ്റ്റോയിക്ക് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പത്തയോ എന്നുള്ളത് ആ ഒരു ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹതാപം, മനുഷ്യരോട് സഹതാപം കാണിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആ ഒരാശയമാണ് ഇവിടെ. ലേവിയ പുരോഹിതന്മാർക്ക് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ആവശ്യമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായിട്ട് പാപം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അതിനാവശ്യമില്ലായിരുന്നു എന്ന് കാണണം. ഇവിടെ നമ്മളൊരു പ്രധാന ആശയം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഒന്ന് ഈ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിലും ഇതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ഒരു ആശയം വീണ്ടും പറയുക. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ഈ പൗരോഹിത്യം ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഹൂസോയ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നതായ കാര്യം, ദൈവമേ വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപങ്ങളും ബലഹീനനായ എന്റെ പാപങ്ങളും ക്ഷമിക്കണമെന്ന് എപ്പോഴും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന പുരോഹിതന്മാര് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കാനായിട്ട് നിയമിക്കപ്പെടുന്നവരാണ്. ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 7 അധ്യായം വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് നമ്മുടെ സഭയിലെ സ്പെഷ്യൽ പ്രീസ്റ്റ് കൂട്ട്? ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ് സ്പെഷ്യൽ പ്രീസ്റ്റ് കൂട്ട് എന്നുള്ളത്. എന്താണത്? ഇനിയും എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ക്രിസ്തു എന്ന് പറയുന്ന ഒറ്റ മഹാപുരോഹിതൻ മതി, വേറെ പുരോഹിതന്മാരൊന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശയങ്ങൾ പലപ്പോഴും ഇവിടെ കാണാം. ഈ ആശയം എബ്രായ ലേഖനകർത്താവ് പറയുന്നത് വേറെ പുരോഹിതന്മാർ വേണ്ട എന്ന് പറയുന്നത് പഴയ നിയമ പൗരോഹിത്യത്തിലേക്ക് ഇനി പോകണ്ട, അതായത് ലേബിയ പൗരോഹിത്യ അഹറോന്യ പൗരോഹിത്യത്തിലേക്ക് ഇനി പോകണ്ട, ഇനി കാളയും ആടിനെയും മാടിനെയും ഒന്നും ബലിയർപ്പിക്കണ്ട എന്നൊരാശയം പറയാനായിട്ടാണ് എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം. എന്നാൽ ഈ എബ്രായ ലേഖനകർത്താവിന്റെ ഈ താല്പര്യത്തെ മുൻനിർത്തി 7 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടുന്ന് കുറച്ച് വാക്യങ്ങളൊക്കെ എടുത്തിട്ട് പുരോഹിതരുടെ ആവശ്യമൊന്നുമില്ല, അവർ ചുമ്മാ ഉപ്പായമൊക്കെ ഇട്ട് തൊപ്പിയും വെച്ച് താടിയൊക്കെ വളർത്തി വലിയ തിളങ്ങുന്ന ഉപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു സംഭവം ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് സഭയിലെ സ്പെഷ്യൽ പ്രീസ്റ്റ് കൂട്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത്, ഒറ്റയുടുപ്പിട്ട് കടൽത്തീരത്തിലൂടെ കരഞ്ഞു നടക്കുകയായിരുന്നെങ്കിലും അവൻ ചെയ്ത കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. നമുക്ക് തന്നെ അറിയാം, നോയമ്പ് തുടങ്ങുമ്പോൾ കനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാകുന്ന സംഭവം പരിശുദ്ധ ആരംഭമായിട്ട് തുടങ്ങി തന്റെ പുനരുദ്ധാനം വരെയുള്ള ആ രക്ഷണീയ പ്രവർത്തനങ്ങളാണല്ലോ, എക്കോണമി ഓഫ് സാൽവേഷൻ ആണ് നോയമ്പിലൂടെ നമ്മൾ ഓർക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും യേശു ക്രിസ്തു ചെയ്തത്. 30 വയസ്സുവരെ അടങ്ങി ഒതുങ്ങി മാതാപിതാക്കളോട് ചേർന്നിരുന്നു. യോഹന്നാന്റെ കൈക്കിൽ വന്ന് സ്നാനം ഏൽക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ ഉള്ള ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു. അതിനുശേഷമാണ് യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് യേശു ക്രിസ്തു ചെയ്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒരു പെന്തക്കോസ്തുകാരൻ നിങ്ങളെ പഠിപ്പിക്കുകയില്ല, അവർക്ക് പഠിപ്പിക്കാനോട് താല്പര്യവും ഇല്ല. ഇത് നിങ്ങൾ പഠിപ്പിച്ചാലും അവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയാൻ മേല. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ അംഗീകരിക്കപ്പെടുന്ന കാര്യമായതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിന്റെ പിന്നാലെ നടന്നതാണ്. എന്നാല് 12 പേരെ മാത്രമാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. അപ്പൊ ഈ 12 പേരെ വിളിച്ച് വേർതിരിച്ച് ചില അധികാരങ്ങളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവരെ ഏൽപ്പിച്ചു. ഞാനിത് പറയുന്നത് നിങ്ങൾ നല്ല മനസ്സോടുകൂടി കേട്ടത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അപ്പോസ്തോലിക പിന്തുടർച്ചയിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തിലൂടെ നമ്മൾ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. ഈ എന്തിനാ ഞങ്ങളെങ്ങനെ വിളിച്ചു വേർതിരിച്ചതെന്ന് പത്രോസിന് ഒരു സംശയം വന്നിട്ട് പത്രോസ് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 28 വാക്യം സെയിന്റ് മാത്യു 19:28 അവിടെ വായിക്കുന്നത്, പത്രോസ് ചോദിച്ചു, കർത്താവേ ഞങ്ങള് അപ്പനെയും അമ്മയും വെള്ളവും വലയും ചർച്ചക്കാരെയും വീട്ടുകാരെ എല്ലാം വിട്ടേച്ച് വന്നേക്ക്, ഞങ്ങൾക്ക് ഇങ്ങനെ നിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എന്നാ കിട്ടും എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ വരുമ്പോൾ പുനർജനനത്തെങ്കില് നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഈ 12 സിംഹാസനങ്ങൾ അപ്പോസ്തലന്മാർക്കായിട്ട് നൽകി എന്ന് പറയുന്നത് വേറെ വലിയ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് സിംഹാസനം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ന്യായവിധിയുടെ സമയത്ത് അവരെയും കൂടി പരിഗണിക്കുമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു ഉദ്ബോധനം കൊടുക്കുകയായിരുന്നു. 12 പേർക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളത്, കാരണം 12 ഗോത്രങ്ങളിലാണല്ലോ തുടക്കം. യാക്കോബിന്റെ മക്കളായിട്ടുള്ള 12 ഗോത്രങ്ങളെയാണ് ദൈവം വിളിച്ചു വേർതിരിക്കാനായിട്ട് ശ്രമിച്ചത്. അതുങ്ങളൊന്നും നന്നായില്ല. അതുകൊണ്ട് അവസാനം യേശു ക്രിസ്തു ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ സമരിയരുടെ പട്ടണത്തിൽ പോകരുത്, പുറജാതികളുടെ അടുത്ത് പോകരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട കനാന്യക്കാരിയുടെ സംഭവത്തിൽ നമുക്കറിയാം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ കർത്താവ് ഒരു തന്റെ സ്ട്രാറ്റജിയായിട്ട് തന്നെ പറഞ്ഞതാ. ചുമ്മാ അവളുടെ വിശ്വാസം പരീക്ഷിക്കാനായിട്ടും കൂടെയാണ് എങ്കിൽ തന്നെയും തന്റെ ഒരു ഉദ്ദേശം അതായിരുന്നു. അത് കൃത്യമായിട്ട് നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ചുമ്മാ തന്നെ അവളുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല. യേശു ക്രിസ്തു അത് കൃത്യമായിട്ട് അങ്ങനെയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം. പക്ഷേ കുരിശിൽ തറച്ച് സ്വർഗാരോഹണത്തിന്റെ സമയത്താണ് കർത്താവ് പറയുന്നത്, ഇനി ഭൂമിയിലെ ശേഷം, ഇനി നിങ്ങൾ ഭൂമി മുഴുവൻ പോകണമെന്ന് പറയുന്നത് പിന്നീടാ. അതിനു മുമ്പ് കർത്താവ് ഇവന്മാർ എങ്ങനെയും നന്നാകുമെന്ന് ഓർത്ത് ആദ്യം അവന്മാരെ തന്നെ നന്നാക്കാനാണ് നോക്കിയത്. ഗലീലയിലും യഹൂദിയിലും മാത്രം യാത്ര ചെയ്ത് ശമരിയിൽ കൂടി പോകുന്ന പോലും അവർക്ക് താല്പര്യമില്ലഞ്ഞു. അപ്പൊ അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാല് ഈ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, അങ്ങനെ ദൈവം പദ്ധതി ഇട്ടത് നടന്നില്ല. എന്നാല് 12 പേരെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് അവരോട് കൃത്യമായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല നിങ്ങൾക്ക് പുനർജനനത്തെങ്കിലും ഇതുണ്ടാകും എന്നുള്ള കാര്യം പറയും. അപ്പൊ ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ വെളിപാട് പുസ്തകം 21:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ പൂർണ്ണത. ഞാനതാ പറഞ്ഞ ഓർത്തഡോക്സുകാരുടെ ആരാധനയും വിശ്വാസവുമാണ് സ്വർഗത്തിൽ നടക്കുന്നേ, അല്ല പെന്തക്കോസ്തുകാരൻ പറയുന്ന പോലല്ല കാര്യം നടക്കുന്നത് ഈ പറയുന്നത്. വെളിപാട് പുസ്തകം 21:14 വാക്യം, Revelation 21:40 അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ സ്വർഗത്തിലോട്ട് കയറണമെങ്കില് സ്വർഗീയ യെരുശലേമിന്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. കൃത്യമാ, അവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യ ആ 12 അടിസ്ഥാനമാ. കർത്താവ് ചുമ്മാതെ ചപ്പളാച്ചി അടിച്ചതല്ല ഈ ലോകത്ത് വരുമ്പോ. ഇത് മാത്രം പെന്തക്കോസ്തുകാർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ആ ചുമ്മാ പറഞ്ഞായിരിക്കും, സൂചിപ്പിക്കാം, അങ്ങനെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല ഇത്. ഇത് കൃത്യമായിട്ട് നടക്കുന്ന കാര്യമാ, അപ്പോസ്തോലിക സഭയുടെ അടിസ്ഥാനമാത്. വെളിപാട് 21:14 ഈ 12 പേരുടെ പേരെഴുതിയ അടിസ്ഥാനത്തിലുള്ള അല്ലാതെ അകത്തോട്ട് കയറാനായിട്ട് പറ്റുകയില്ല. അപ്പൊ നമുക്ക് ചോദ്യം, യൂത തൂങ്ങിച്ചെത്തില്ലേ, തൂങ്ങിച്ചെത്തു. അപ്പൊ പിന്നെ ആരാ? പിന്നെ ആണല്ലോ മത്തിയാസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 നമുക്കറിയാം, 11 വീരന്മാരും കൂടെ അവിടെ ഇരുന്നിട്ട് ദൈവത്തിന്റെ തന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ 11 പ്രവർത്തനങ്ങള് 1 21 മുതലുള്ള വാക്യങ്ങൾ. Let me take it. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 21 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടി നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടി അവന്റെ പുനരുത്ഥാന സാക്ഷിയായി തീരണം. കാരണം ശിഷ്യന്മാർക്കറിയാം, പെന്തക്കോസ്തുകാരെ പറഞ്ഞേനെ ഞങ്ങൾ 11 പേരുണ്ട്, ഞങ്ങൾ മിടുക്കന്മാരാ, നമുക്ക് ഇനി ഒരു വേദോത്സവം എടുത്തോടാ, നീ മൈൻസെറ്റ് ഓർഡർ ചെയ്തു, ഹൈടെക് ആരാധന നമുക്ക് തുടങ്ങിയേക്കാന്ന് പറഞ്ഞേനെ. ഇവിടെ ഒന്നും തുടങ്ങിയില്ല. അങ്ങനെ അവർ യുസ്തോസ് എന്ന പേരുള്ള ബർസബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി, എന്നിട്ട് അവർ കണ്ണുനീരോടെ ചങ്കുപൊട്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് 24 വാക്യം. സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയി ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു, ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. നോക്കൂ, 12 തികച്ചു, എന്നിട്ടാ പരിപാടി തുടങ്ങിയത്. 12 തികച്ചു, 12 തികയണം, തികഞ്ഞേ പറ്റൂ. FAS ലേഖനം 2:20 വാക്യം, FAS 2:20 വായിക്കുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അടിസ്ഥാനമുണ്ട്, ഈ അടിസ്ഥാനം ഇല്ലാത്തവന്മാരുടെ പുറകെ പോകരുത്. അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, മാർത്തോമാ ശ്ലീഹായിൽ നിന്നുള്ള അടിസ്ഥാനമുണ്ട്. കർത്താവിൽ നിന്ന് ലഭിച്ച അടിസ്ഥാനം, യേശുക്രിസ്തു മൂലക്കല്ല്, 12 അടിസ്ഥാനമുണ്ട്. ഇത് ചുമ്മാ ചപ്പളാക്കി അടിച്ചതല്ല, ഇതാ യാഥാർത്ഥ്യം. ഇതാണ് സഭ, ഇതാണ് പാറമേൽ അടിസ്ഥാനം ഇട്ടത്. ഈ മണലിന്മ അടിസ്ഥാനം ഇട്ട് കൺവെൻഷൻ ബന്ധൽ വെച്ചേച്ച് അത് തകർന്നു കുത്തി താഴെപ്പോ. ഈ തങ്കു വെള്ളി ബഹളമായിരുന്നു, കെ പി യോഹനാൻ വെള്ളി ബഹളമായിരുന്നു, തകർന്നുകൊണ്ടിരിക്കുക മുഴുവൻ. ഇത് തകർന്നു പോകും മൊത്തം. അതിന്റെ പുറകെ ഓടരുത്, ഒഴുകിപ്പോകരുത്, ഇതിന്റെ പുറകെ ഓടരുത്, അത് തകർന്നു പോകും. ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന അപ്പോസ്തോലികമായ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ സഭ. അതാണ് മത്തായിയുടെ സുവിശേഷം 7:22 വാക്യത്തിൽ വായിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, കർത്താവ് ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ അത്ഭുതം കാണിച്ചു, രോഗശാന്തി കാണിച്ചു, ഞാൻ ബെന്നിഹിൻ ആണ്, ഞാൻ ജോയിസ് മേയർ ആണ്, ഞാൻ മറ്റവനാണ്, ഞാൻ മറിച്ചവനാണ്, ഞാൻ ഇങ്ങനെ ടച്ച് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ എല്ലാവരും തലകുത്തി വീഴും, ശരിയാ. പക്ഷെ നീ മേളിൽ ചെല്ലുമ്പം ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടുപോകുന്നു തീർത്തു പറയും. അത് തീർച്ചയുള്ള വചനമാണ്, തമ്പുരാന്റെ മൂർച്ചയുള്ള വചനമാണ്. ഇത് വചനമാണ്, ഇത് നടക്കും, ഇത് നിറവേറും, അത് നിറവേറപ്പെടണം. അത് നിറവേറപ്പെടാനുള്ള സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങൾ ഈ സത്യവിശ്വാസം എന്തെന്ന് തിരിച്ചറിയണം. നമ്മളത് അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇതിന് പിന്നാലെ പോകരുത്, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പിന്നാലെ ഓടി നടക്കരുത്. ഈ 12 അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചിട്ട് ഈ അപ്പോസ്തലന്മാർക്ക് ശേഷം എങ്ങനെയാണ് ഈ വലിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നത്? എങ്ങനെയാ അപ്പോസ്തലന്മാരെ വിളിച്ചത് തന്നെ ഇങ്ങനെയാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 20:21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20:21, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്റെ പിതാവ് എന്നെ എങ്ങനെ അയച്ചേ? എന്റെ പിതാവ് എന്നെ അയച്ചത് എല്ലാ അധികാരങ്ങളും തന്ന. ശ്ലീഹ എന്ന വാക്കിന്റെ റൂട്ട് ഷാല എന്നുള്ളതാ. ഷാല എന്ന് വെച്ചാൽ വൺ ഹു സെൻഡ് വിത്ത് അതോറിറ്റി, അധികാരങ്ങളോടുകൂടി അയക്കപ്പെട്ടവനാ. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ എങ്ങനെ അയച്ചിരിക്കുന്നു അതേപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നേ എന്ന് പറഞ്ഞാൽ കർത്താവിന് കിട്ടിയിരിക്കുന്ന സർവാധികാരങ്ങളും. അവൻ പുരോഹിതനാണെങ്കിൽ ആ നിത്യമായ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തം തീർച്ചയായിട്ടും അപ്പോസ്തലന്മാർക്ക് നൽകി. എങ്ങനെയാ നൽകുക? ഞാൻ പറയുന്നത് അവരെല്ലാരും കാൽവരി കുരിശിൽ കയറി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അടച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാ അധികാരം നൽകിയിരിക്കുക? എന്തൊക്കെയാ അധികാരം? ആ ശിഷ്യന്മാർ മാത്രം ഉണ്ടായിരുന്നപ്പം കർത്താവ് നൽകിയ അധികാരങ്ങൾ, 12 അപ്പോസ്തലന്മാർ മാത്രം ഇരുന്നപ്പം അവരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിക്കാനുള്ള അധികാരം 12 അപ്പോസ്തലന്മാർക്കാണ് കൊടുത്തത്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നവർ സ്വർഗത്തിൽ മോചിക്കപ്പെടാതിരിക്കും. ഇത് വചനമാ, ഇത് വചനമാ. ഇത് പെന്തക്കോസ്തുകാരൻ കണ്ണു തുറന്നും കാത്തു തുറന്നും വായിക്കണം, ഇതിന് പുറകെ നടക്കുന്നവർ വായിക്കണം. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, കർത്താവ് നൽകിയ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് തമ്പുരാൻ നൽകിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കുംഭസാരം എന്ന കൂതാശ, ദൈവത്തിന്റെ സന്നിധിയിൽ കൺഫഷൻ നടത്തുമ്പോൾ ആ പാപമോചനത്തിനുള്ള അധികാരം നൽകിയിരിക്കുന്നു. 12 അപ്പോസ്തലന്മാർ മാത്രമുള്ളപ്പോഴായിരുന്നു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ ഈ വിശുദ്ധ ഇതെന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണ് എന്ന് പറഞ്ഞത് കടൽക്കരയെ വെച്ച് കൺവെൻഷൻ ബന്ധലിട്ടിട്ടല്ല പറഞ്ഞത്. 12 അപ്പോസ്തലന്മാരെ വിളിച്ച് പത്രോസിന്റെ മർക്കോസിന്റെ മാളിക മുറിയിൽ കൊണ്ടുപോയി വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ ഇരുന്നോണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്ന അധികാരമാണ്, അതാണ് ആദിമസഭയിൽ നിലനിന്നിരുന്നത്. ആ അധികാരം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന മമതി ചമുക്കാനും കുർബാന നടത്താനും കുമ്പസാരിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന സാക്രമെന്റ് നടത്താനുള്ള അധികാരം, ആ അധികാരം എങ്ങനെയാ പിന്നീട് ശിഷ്യന്മാരിലെ മറ്റുള്ളവരിലേക്ക് വന്നത്? 1 തിമൊഥെയോസ് 3:1, 1 തിമൊഥെ 3:1 അവിടെ നമ്മൾ വായിക്കുകയാണ്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 10 വാക്യമാകുമ്പം പറയുകയാണ്, അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അപ്പോൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം, ഏതായി അധ്യക്ഷ സ്ഥാനം? എപ്പിസ്കോപ്പ് എന്നുള്ള വാക്ക ഉപയോഗിച്ചേക്കുന്നേ. ആ മഹാപുരോഹിത സ്ഥാനം, ഇതൊക്കെ മലയാളത്തിലേക്ക് ഒത്തിരി പെർവേർട്ടഡ് ആക്കി കളഞ്ഞു. ഇത് മുഴുവൻ മലയാളത്തിലേക്ക് തർജീമ ചെയ്തപ്പോൾ ഈ പെന്തക്കോസ്തുകാരന്റെ കുബുദ്ധിയിൽ ഉദിച്ച ധാരാളം മലയാള വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ഇംഗ്ലീഷ് തന്നെ വായിച്ച ഈ പാരമ്പര്യം, പിന്നെ പൗരോഹിത്യം തുടങ്ങിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയേക്കുന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ പ്രമാണവും മൂപ്പനും ഒക്കെ ആയിപ്പോയി. പോട്ടെ, ഇപ്പം അതിനെപ്പറ്റി കേൾച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കുന്നവരായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് അവരെ പരീക്ഷിച്ച് അനിന്ദരായി കണ്ടാൽ മാത്രമേ അവർക്ക് ശുശ്രൂഷ കൊടുക്കാവൂ. അപ്പോ അവരെ പരീക്ഷിക്കാനുള്ള ഒരു ക്രമീകരണം സഭയിലുണ്ട്, ശുശ്രൂഷ ഏൽപ്പിക്കാനുള്ള ഒരു ക്രമീകരണം സഭയിൽ ഉണ്ടാകണം. എങ്ങനെ ഈ ക്രമീകരണം? 4:14 അവിടെ വായിക്കുന്നു, മൂപ്പന്മാരുടെ കൈവ അവിടെ മൂപ്പനായി, അതും പ്രീസ്റ്റാ കേട്ടോ, പുരോഹിതനാ, കശീശായ, അത് പ്രസ്ബിറ്ററിന് എഴുതിയേക്കുക, പ്രസ്ബിറ്ററോസ് എന്നുള്ള സത്യത്തിൽ മലയാളത്തിൽ എഴുതേണ്ടത് പുരോഹിതൻ എന്ന് തന്നെ എഴുതേണ്ടതാണ്. അത് മൂപ്പനായി, ഇനി മൂപ്പനാണ് മൂപ്പൻ. ശരി, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പം ദൈവത്തിന്റെ കൃപാവരം ലഭിക്കുന്ന കൈവപ്പോടുകൂടിയ രണ്ട് തീമത്തിയോസ് 1:6 വായിക്കുന്ന എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്, ജ്വലിപ്പിക്കണം. പൗലോസ് തീമത്തിയോസിന് പട്ടം കൊടുത്തു, കൈവപ്പ് കൊടുത്തു, പട്ടം കൊടുത്തു. അതൊരു പെന്തക്കോസ്തുകാരനും പറയുകയല്ല. എന്നിട്ട് അവിടെ കലാപരിപാടി തുടങ്ങി. അല്ലാതെ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നും പറഞ്ഞ് എനിക്ക് ഇന്നലെ രാത്രി ദർശനം കിട്ടി, എന്നാ തുടങ്ങിയേക്കാട് ആവറാച്ച വാന്നും പറഞ്ഞ് ഇറങ്ങിയില്ല ഒരിച്ചനും. ഇറങ്ങാൻ പറ്റിയില്ല, ആ ദിവസഭയിൽ അത് അനുവദിച്ചില്ല, അത് അനുവദിച്ചില്ല. നിങ്ങളത് മനസ്സിലാക്കണം. വീണ്ടും 1 തീമോത്തിയോസ് 5:22 നമ്മൾ വായിക്കുകയാണ്. 1 തീമോത്തിയോസ് 5:22 നമ്മൾ വായിക്കുന്നു, യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്റെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്ന വചനമാണ്. യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ, ഒരുത്തിനെ പെട്ടെന്ന് പിടിച്ച് കൈവപ്പ് കൊടുക്കരുത്, ഒരുത്തിനെ അച്ഛനാക്കരുത്. പറയുക, അപ്പൊ തിരുമേനി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ അരമനയില് നമ്മുടെ ഹ്യൂസ്റ്റൺ അരമനയില് പ്രീ സെമിനാരിയൻസ് നിൽക്കും. അവിടെ വന്ന് തിരുമേനിയുടെ അടുത്ത് വന്ന് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അവരെ പട്ടം കൊടുക്കാനായിട്ട് വിടുന്നത്. ഞാൻ കോട്ടയം ഭദ്രാസനത്തിൽ നിന്ന് പട്ടമേറ്റ ആള്, ഈവാനി തിരുമേനി നിങ്ങൾക്ക് പലർക്കും അറിയാം. അങ്ങോട്ട് പട്ടം വെക്കാനായിട്ട് ഓടി, അങ്ങോട്ട് ചെന്ന ഉടനെ എന്നാ പൊക്കോടാവുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ലെറ്റർ വരത്തില്ല. അവിടെ 5 വർഷം നിർത്തി, 5 വർഷം നിർത്തി, ഡിഗ്രിയും കഴിഞ്ഞ് 5 വർഷം നിർത്തിയേച്ചാണ് പിന്നെ 5 വർഷം സെമിനാരിയിലും പഠിച്ച് 10 കൊല്ലം കത്തോലിക്ക സെമിനാരിൽ ഇറങ്ങുന്ന പോലെ ഇറങ്ങി വരുന്നത്. ഇതെങ്ങനെയാ? അവർ പരീക്ഷിച്ച് അനിന്ദ്യരായി കണ്ടാൽ അത് ദൈവനമ്പുരാൻ മഹാപുരോഹിതർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം, അതാണ് സിസ്റ്റം, സഭയുടെ സിസ്റ്റം. ഇതാണ് 2000 വർഷമായിട്ട് തുടരുന്നത്. ഈ 1500 മാർട്ടിൻ ലൂതറിന് വെളിപാട് കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളി സ്വന്തമായിട്ട് സഭ സ്ഥാപിക്കാതെ സഭയാകുമോ? 1901 പെർഹാം എന്ന് പറയുന്ന ഒരു പുള്ളിക്കും ഒരു പെൺകൊച്ചിനും കൂടി രാത്രി വെളിപാടുണ്ടായെന്ന് പറഞ്ഞ് പെന്തക്കോസ്തു സഭ സ്ഥാപിച്ചാല് അത് വെളിപാടുള്ള സഭയാകുമോ? തങ്കുവിന്റെ പരിപാടി തുടങ്ങി 2000 എത്രയാണെന്ന് വെച്ചാല് 2000 അതിനു മുമ്പോ ആയിരിക്കാം. അത് എനിക്കെല്ലാം കിട്ടിയതാ, ഞങ്ങളുടെ എനിക്ക് എല്ലാ സ്വർഗത്തിനും നിങ്ങൾ കിട്ടിയത്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും. ഇത് കേൾക്കുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ്, ഫ്രീ ആയി കിട്ടുമെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം? വേദപുസ്തക വചനം അനുസരിച്ച് നടക്കുകയില്ല, നടക്കുകയില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉള്ളവനാണ് മേളി ചെല്ലുമ്പം പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നെ വിട്ടുപോകുന്നത് തീർത്തു പറയുമെന്ന് മേളി ചെല്ലുമ്പം കേൾക്കുന്നേ. ഞാനിത് പറയുന്നത്, ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെടുന്ന മഹാപുരോഹിതനും പുരോഹിതനും ഒക്കെ ആരാ? അരമനയിരിക്കുന്ന തിരുമേനി ആരാ? നിങ്ങളുടെ സഹോദരൻ. അവിടെ ഇരിക്കുന്ന സന്തോഷത്തിനാരാ? നിങ്ങളുടെ സഹോദരൻ. ഈ പ്രസംഗിക്കുന്ന പി സി ജോർജ് ആരാ? നിങ്ങളുടെ ഒരു മകൻ അല്ലേ? അപ്പൊ നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിലുള്ള ഈ ദൈവീക കാര്യം ജനങ്ങൾക്ക് വേണ്ടി, ദൈവീക കാര്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന്, ഇനി തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആൾക്കാരെ എടുത്ത് അവരെ പരീക്ഷിച്ച് അമീന്ദരായി കണ്ടിട്ട് കൊടുക്കുന്ന കൈവപ്പ പട്ടം കൂടെ എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാ? ഇത് കാളയും ആടിനെയും വെട്ടാനായിട്ടല്ല, ഇത് രക്തമിതി അർപ്പിക്കാനായിട്ടല്ല. യേശു ക്രിസ്തു എന്ത് നമ്മളോട് കൽപ്പിച്ചുവോ അത് അനുഷ്ഠിക്കാനായിട്ടാ. അതാ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്, സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന അതാ. നിങ്ങൾ ഓർക്കണം, എപ്പോഴും എല്ലാവരും എടുത്തു വീശുന്ന ഒരു വാക്യാണ് 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്നാ? നിങ്ങളെല്ലാം രാജകീയ പുരോഹിത വർഗമാ. ഓക്കെ, അതിനകത്ത് ആർക്കാ സംശയം? നമ്മളെല്ലാവരും, നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗമാ. അതുകൊണ്ടാണ് ഇപ്പോഴെ സഭയില് മാമോദീസ കഴിയുന്ന ഉടനെ നിങ്ങളെ, നമ്മളെല്ലാം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മദ്ബഹായി കയറ്റി മുത്തിപ്പിക്കുന്നതിന്റെ കാര്യം ഈ പൗരോഹിത്യത്തിലേക്ക് വിളിയുള്ളവരെല്ലാം. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഒരു ടീച്ചറാണെങ്കിൽ BEd പാസ്സാകണം. BSCക്കാരനും MSCക്കാരനും ഒക്കെ ടീച്ചറാകാൻ യോഗ്യതയുണ്ട്, പക്ഷെ BEd എന്ന് പറയുന്ന ഒരു കോഴ്സ് പാസ്സായാലേ ടീച്ചറാകുള്ളൂ. നമ്മൾ ഒരു ടീച്ചറിനുള്ള എല്ലാ സാധ്യതകളും നമ്മളിലുണ്ട്, പക്ഷെ ദൈവം വിളിച്ച് ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, എളിയ ശുശ്രൂഷ, ഇതൊരു വലിയ പദവിയായിട്ടും ഈ തിളങ്ങുന്ന ഉപ്പായ ഏതാണ്ട് വലിയ സംഭവമായിട്ടും കരുതുമ്പോഴേ ഈ കുശുമ്പ് മുന്നായ്മയും അസൂയയും അവര് മേളിൽ ഇങ്ങോട്ട് കെട്ടിയിറങ്ങി വന്നവരാന്നൊക്കെ ഉള്ള മിഥ്യാബോധം ഉണ്ടാകുന്നത്. ഇത്രമാത്രം വേദനിക്കപ്പെടുന്നവരാണ് പുരോഹിതന്മാർ. അവര് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ ബ്രിഡ്ജായിട്ട് നിൽക്കുക. നിങ്ങൾ ഓർക്കണം, ഓരോ പുരോഹിതനോടുമുള്ള നിങ്ങളുടെ സമീപനത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം കൂടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നോയമ്പ് ഉപവാസങ്ങളുടെ സമയത്ത് നമ്മളത് പ്രത്യേകം തിരിച്ചറിയുന്നത് നല്ലതാണ്. അവരെത്രമാത്രം ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ അവർ ജീവിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് നീതിയോടുകൂടി ജീവിക്കുവാൻ, ജനങ്ങളോടുള്ള സംസാരത്തിൽ ശ്രദ്ധിക്കുവാൻ ഒക്കെ കടപ്പെട്ടവരാ. അത്രമാത്രം ദൈവം അവരെ വിളിച്ചു പോകാതിരിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയണം. ഞാൻ പറയുകയാണ് ഈ രാജകീയ പുരോഹിത വർഗം എന്നുള്ള ആശയം. ഇത് പത്രോസ് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു പരിപാടി ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, പത്രോസ് എഴുതിയ ഒരു കാര്യമല്ല ഇത്. പുറപ്പാട് പുസ്തകം 19:6 എഴുതിയേക്കുന്ന കാര്യം പത്രോസ് എടുത്ത് കോട്ട് ചെയ്തേക്കുക. എന്താ പുറപ്പാട് പുസ്തകം 19:6 എഴുതിയേക്കുന്നത്? നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, നിങ്ങള് നിങ്ങളെ വിളിച്ചവന്റെ വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണെന്ന് മോശയിലൂടെ ദൈവനബ്രാൻ അരളി ചെയ്ത കാര്യമാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, പഴയ നിയമത്തിലെ കൊട്ടേഷൻ തന്നെയാണ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഭവം പറഞ്ഞതിന് ശേഷമാണ് അവരിൽ നിന്ന് ലേവിയർക്ക് പൗരോഹിത്യത്തിന് വേണ്ടിയുള്ള കാര്യം സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡായിട്ട് കൊടുത്തത്. പഴയ നിയമ എല്ലാവരും പുരോഹിതന്മാരൊന്നുമല്ല, എല്ലാവരും ആ 12 ഗോത്രത്തിലെ ലേവിയ ഗോത്രത്തിനാണ് പുരോഹിതനാകാനുള്ള അധികാരം കൊടുത്തത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ദയവി ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് പത്രോസ് കണ്ടുപിടിച്ചതല്ല, അത് പഴയ നിയമത്തിലുള്ളതായിരുന്നു. ആ പഴയ നിയമത്തിൽ ഇത് പറഞ്ഞതിന് ശേഷമാണ് ലേവിയർക്ക് സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ് കൊടുത്തത് എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവരും പുരോഹിത വർഗമാണ് ശരിയാ, അതിനുശേഷം ആ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എല്ലാവർക്കും അനുവാദം കിട്ടിയില്ല. ലേവിയർക്കാണ് ശുശ്രൂഷ ചെയ്യാൻ അധികാരം കിട്ടിയെന്നുള്ള ആ ബോധ്യയിലും മനസ്സിൽ വരുമ്പം നമ്മുടെ സംശയം അങ്ങ് മാറും. അതുകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിക്കുമായിരുന്നു, ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ തുടരും. ആരൊക്കെ എന്നാക്ക് എതിർപ്പ് നടത്തിയെന്ന് പറഞ്ഞാലും ഈ പൗരോഹിത്യം ക്രിസ്തുവിന്റെ, ഇത് കാളയും ആടിനെയും വെട്ടാനുള്ള പൗരോഹിത്യമല്ല, ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. പൗലോസ്ലീഹ പുരോഹിതനാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റോമാലേഖനം 15:15. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കുകയും ബന്ധക്കോസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇനി എന്നെ കേൾക്കുന്ന ചിലരുടെ അച്ചായന്മാരും ആന്റിമാരും ഒക്കെ പുരോഹിതം വേണ്ടെന്ന് പറഞ്ഞായിരിക്കുമല്ലോ ഇത് കേൾക്കുന്നത്. എങ്കിൽ നിങ്ങൾ റോമാലേഖനം 15 എടുത്ത് വായിക്കണം. അതിനകത്ത് എങ്ങനെയാ പൗലോസ്ലീഹ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ പുരോഹിതനായി നിർവഹിക്കുന്നു എന്ന് കൃത്യമായിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതാണ് ആ പ്രീസ്റ്റ്ഹുഡ്. ഇതിനെ പറ്റിയാണ് എബ്രായ ലേഖനകർത്താവ് 5 പറയുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അതിനുവേണ്ടിയാണ് പഴയ നിയമകാലത്തില് പുരോഹിതന്മാരെ നിയമിച്ചിരുന്നത്. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗർപ്പിക്കേണ്ടിയവനുമാകുന്നു. അപ്പൊ ഒരേ സമയം ജനങ്ങൾക്ക് വേണ്ടിയും ഈ പുരോഹിതൻ നൂലെ കെട്ടിയൊന്നും ഇറങ്ങി വന്നതല്ലോ. ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയായി പുരോഹിതര് അല്ലേ? അപ്പൊ അവർക്കും പാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പാപം ഇല്ലാത്തവനാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി, യേശുക്രിസ്തുവിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നവനാണ് പുരോഹിതൻ എന്നാണ് ഇവിടെ പറയുക. അതുകൊണ്ട് ആരും, അത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള 4 വാക്യമാണ്. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഇന്നാണല്ലോ തങ്കു സ്വന്തമായിട്ട് എടുക്കുക, KP യോഹന്നാൻ സ്വന്തമായിട്ട് എടുക്കുക, ഈ പറയുന്ന പുള്ളികൾ ബെന്നിഹിൻ സ്വന്തമായിട്ട് എടുക്കുക. എല്ലാം പുള്ളി അവര് മൂലം നടക്കുള്ള കുത്തക അവകാശികളായിട്ട് അങ്ങ് മാറുക, സ്വതവേ എടുക്കുക. ഇങ്ങനെ സ്വതവേ എടുക്കുന്നവനാണ് മേളിൽ ചെല്ലുമ്പോൾ അപ്പോസ്തലത്വം ഇല്ലാത്ത സ്വതവായിട്ട് എടുക്കുന്നവനാണ് അധർമ്മം പ്രവർത്തിക്കുന്നവനെ വിട്ടുപോകാൻ കേൾക്കുന്നത്. അതാ പറയുന്ന കാര്യം. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 5 വാക്യത്തിൽ അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. എന്തായാലും 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദയവായി ക്വാളിഫിക്കേഷൻ പ്രീസ്റ്റ് ഹുഡ് എന്നുള്ളത് ഇന്ന് അവിടെ നിൽക്കട്ടെ. ദേ ഷുഡ് ബി ടേക്കൺ ഫ്രം എമംഗ് മെൻ ദെൻ അപ്പോയിന്റഡ് ഫോർ മെൻ ഇൻ തിങ്സ് പ്രിറ്റൈനിങ് ടു ഗോഡ് ദെൻ ഹി കുഡ് ബി കമ്പാഷനേറ്റ് എന്നുള്ള കാര്യം പറയുന്നു. ദെൻ പ്രീസ്റ്റ് ഹുഡ് ഈസ് എ കോളിംഗ് ബൈ ഗോഡ്. കാരണം അതാ അവസാനം പറഞ്ഞു നിർത്തുന്നത്, പ്രീസ്റ്റ്ഹുഡ് ഈസ് എ കോളിംഗ് ബൈ ഗോഡ്. ദൈവ വിളിയാ പ്രിയമുള്ളവരെ. ഒത്തിരി പേര് ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ നല്ല മനസ്സോടുകൂടി ഇതിനാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ദൈവം വിളിക്കുന്നവനല്ലാതെ ആർക്കും അതിലേക്ക് വരാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവല്ലോ. പുരോഹിതസ്ഥാനം ആരും സ്വയമായിട്ട് എടുക്കുന്നതല്ല, അത് ദൈവം നൽകുന്നതാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിതാവിന്റെ തിരിഹിതം അനുസരിച്ചായിരുന്നു. പുരോഹിതസ്ഥാനം ഏതെങ്കിലും സ്വാർത്ഥപരമായ ലക്ഷ്യത്തോടെ സ്വീകരിക്കേണ്ട ഒന്നല്ല, അതൊരു ദൈവ വിളിയായി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കേണ്ടതാണെന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വാർത്ഥപരമായ മോഹങ്ങളോടുകൂടി സ്വന്തമായിട്ട് പോയി കുപ്പായിടുകയും അതിലേതിലേയും പോവുകയും അവരുടെ പിന്നാലെ പോവുകയൊക്കെ ചെയ്യുന്നവരൊക്കെ അധർമ്മത്തിൽ പങ്കുകാരാണ്. ദയവ് ചെയ്ത് അങ്ങനെ സഭയുടെ ഒന്നാമത് സഭയെന്ന് പറയുന്നത് ഈ ബാവ മെത്രാൻ കുറെ അച്ഛന്മാർ എന്നുള്ള കൺസെപ്റ്റ് അങ്ങ് മാറ്റിയിട്ട് അത് ക്രിസ്തുവിന്റെ ശരീരമാണ്, അത് കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കുന്ന ആണെന്നുള്ള ബോധ്യം മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതുണ്ടാകാനായിട്ട് ദൈവം കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ എന്നും കൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് എന്താണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം, ഇന്ന് നമ്മുടെ സഭയിലെ പൗരോഹിത്യം എന്തെന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. പ്രത്യേകിച്ച് ഈ വേദനയിലിരിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ, അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഇത് സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പൊതുവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലേ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഹലോ അച്ഛാ,
എല്ലാ വീട്ടിലെ സെക്രട്ടറിമാരും ഈ ക്ലാസ് കഴിഞ്ഞൊന്നും ഇല്ല എല്ലാവരും നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരും,
റീജിയണൽ സെക്രട്ടറിമാരും,
എല്ലാ റീജിയണൽ സെക്രട്ടറിമാരും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ലൈനിൽ തന്നെ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സന്തോഷത്തിനുണ്ടോ?
ഹലോ ഹലോ, രാജേഷന തുറന്ന് നന്ദി അച്ഛാ, എന്റെ ക്ലാസ് വളരെ വളരെ മനോഹരമായിരുന്നു, വളരെ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, അച്ഛനെ ഇതിന് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ആധികാരികമായിട്ട് അച്ഛനത് വളരെ ഭംഗിയായിട്ട് അത് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ പ്രയോജനപ്പെടട്ടെ നമ്മൾ ആദരവൊക്കെ. നന്ദി അച്ഛാ,
ആശീർവാദം പറഞ്ഞോട്ടെ.
ആശീർവാദം ഇപ്പൊ പറയാം, അതിനുശേഷം പിന്നെ റീജിയണൽ സെക്രട്ടറിമാര് അത് വെക്കരുത്, നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിച്ച് ഒരു കാര്യമൊക്കെ അതിന് പറയാനുണ്ട്, അതിനുശേഷം മാത്രമേ വെക്കാം.
ഓക്കെ,
കാരണം ബാക്കിയുള്ളവർ തുടങ്ങാനായിട്ട് ആശീർവാദങ്ങൾ പറയുകയാണ്. സ്വർഗർഭിതാവ്, ദൈവത്തിന്റെ സ്നേഹവും മേഘരാധനാം പുത്രം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ രൂപയുടെ സംബന്ധ ആവാസവും ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ദൈവമേ അവരുടെ അതിനെ പഠിപ്പിക്കുവാനായി അംഗീകരിക്കുന്ന അവരുടെ ശ്രൂഹിതന്റെ മേലും, തുടർന്നുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളിലും, സംബന്ധിച്ച എല്ലാവരുടെ മേലും, പ്രസ്ഥാനത്തിന്റെ മേലും, ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന തിരുമേനയുടെ മേലും, പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും എന്നെപ്പോഴേ കൊണ്ടായിരിക്കണമേ. ആമേൻ. ആ ഹലോ, സാറേ പോലെ
ഇറങ്ങിക്കോട്ടെ, സന്തോഷത്തിൽ ബാക്കിയുള്ളവരുടെ ലൈൻ ഒന്ന് ഓപ്പൺ ചെയ്യണം.
ഓക്കെ ഓക്കെ ഓക്കെ.
ലൈനിൽ ആരൊക്കെയാണെന്നൊന്ന് പറയാമോ? ജിജി ഉണ്ടോ
ലൈനിൽ? 30 ആൾക്കാരുണ്ട് ലൈനിൽ.
ഓക്കെ ഓക്കെ, ലെറ്റ് വെയിറ്റ്.
ദയവായിട്ടുള്ളവരെ തുടങ്ങണേ. പിന്നെ റെജിസ്റ്റർ സെക്രട്ടറിമാർ ഒഴികെ ബാക്കി എല്ലാവരും അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു, നല്ല സൗകര്യമായിരുന്നു, സമയം കളയാതെ ഡിസ്കഷൻ ചെയ്യായിരുന്നു. ദയവായിട്ട് ബാക്കി എല്ലാവരും തുടങ്ങിക്കാം.
പതിമൂന്ന് പേരെ
നമുക്കൊന്ന് പേര് വിളിക്കാം, അവരുണ്ടെന്ന് നോക്കാം, അവരൊന്ന് ഓപ്പൺ ചെയ്തേരച്ചും എല്ലാവരും. ഞാൻ അവരുടെ പേര് വിളിക്കാം, അവരുടെ ഓപ്പൺ ആണെങ്കിൽ അവർക്ക് കേൾക്കാമല്ലോ.
ഓക്കെ,
ജിജി സൈമൺ, അമ്മണിക്കുട്ടി, ഓക്കെ, ഏലിയാമ്മ കുഞ്ഞു
ഉണ്ടല്ലോ,
സിനി ബോബി മിനി മർക്കോസ്, അന്നമ്മ എബ്രാ ഉണ്ടോ, ബിജി സക്കറിയ, ശാന്തമ്മ പോത്തൻ, നമുക്ക് ഇനി ഹോസും അന്നമ്മ എബ്രഹാമും ബിജി സക്കറിയായും ഇല്ല, മൂന്ന് പേരില്ല.
ഇതിനകത്തിപ്പോ വിളിച്ചതിനകത്ത് നാല് പേരെ യഥാർത്ഥത്തിൽ ഉള്ളു, പക്ഷെ ഇപ്പം ഇപ്പോഴും സ്റ്റിൽ പതിനൊന്ന് പേരുണ്ട്. പതിനൊന്ന് പേരില് എന്റെ ഇവിടെ നിന്നുള്ളതും അച്ഛനും ഒഴിച്ച് ബാക്കി ഒമ്പത് പേര്. അപ്പൊ അഞ്ചു പേരിനെയും ആരോ ഇങ്ങനെ നോക്കി നിൽക്കുന്നു.
ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ നമ്പർ മാത്രം പറയാമെങ്കിൽ ബാക്കിയുള്ളവരുടെ ബ്ലോക്ക് ചെയ്യാം.
ഷിനി ബോബി നാം വിളിക്കുന്ന ഇപ്പം 867-561-6000 നമ്പറാണ്.
ഏലിയമ്മ പൊന്നു 224-425-6510.
ജിജി സൈമൺ 760-705-8888.
ശാന്തമ്മ പോത്ത് 916-476-4852.
മിനി മർക്കോസ്, അന്നമ്മ എബ്രഹാം,
This is Sushila Matthew, 770-389-1387.
അറ്റ്ലാന്റ സുശീല ഇൻസ്റ്റെഡ് ഓഫ് ബിജി. ഓക്കെ, ദാറ്റ് വിൽ ഡു. ഇസ് സുജാ ദേ? സുജാ ജോർജ്? ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ? ഇനി എത്ര പേരുണ്ട് അറിഞ്ഞാൽ?
ഇപ്പം മൊത്തത്തില് ഒമ്പത് പേരാണ്. ബരമനയിലെയും രാജേഷത്തിനെയും കഴിഞ്ഞാല് ഏഴ് പേര്.
നമുക്കിന്ന് തുടങ്ങാം. ഇപ്പൊ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം, you know that we have already decided to have our annual conference at Edmonton Church, Canada, but they have some practical difficulties to have that meeting there to be conducted on September 20, 21st and 22nd. So we had to postpone that date and we had to find out another date. So according to Tirumeni schedule, the week previous and the week after is already booked, so we cannot take those weeks. Only open week is September 6, 7 and 8. And they are the 8 to 9 samayamana. Our samayam, namukki Edmonton Palli, if it is open, we can conduct it there. If they don't have any other program there, it depends on Paul Atten, but since he is not there, we have to get his permission too. If Shini Bobby, she has already called Paul Atten. What did you say?
And Atten said it's okay. We are okay for that date, 6, 7, 8. Atten said it. We are okay for that. Church doesn't have any other function on those days, so we can do that. Friday, Saturday, Sunday, 6, 7, 8. ഞങ്ങള് വില്ലിംഗ് ആണ്, ഓപ്പൺ ആണ്, ഹാപ്പിയാണ് എന്ന് അച്ഛൻ പറഞ്ഞത്. ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ആ ഡേറ്റ് എടുക്കാന്ന് പറഞ്ഞു.
ഓക്കെ, ബാക്കിയുള്ളവരുടെ എല്ലാ അഭിപ്രായം കേട്ടെ. ആ സമയം എല്ലാവർക്കും ഫീസിബിൾ ആയിരിക്കും. അത് 8 നവംബറിന്റെ സമയമാണ്.
സെപ്റ്റംബർ 6, 7, 8 ഒരു ലോങ് വീക്കെൻഡ് ആണോ അത്? അല്ലല്ല, കാനഡയിലല്ല, എനിക്കറിയില്ല യുഎസ് എങ്ങനെയാണ്.
യുഎസിലെ സെക്കൻഡ് മൺഡേ സെക്കൻഡ് ആവുതി.
അത് ഞങ്ങൾക്ക് ഇവിടെ ലോങ് വീക്കെൻഡ് തന്നെ. ആ സൺഡേ മീൻസ് സെപ്റ്റംബർ 2 വരുന്ന ലോങ് വീക്കെൻഡാ. പക്ഷെ അത് നമുക്ക് ഒഴിവല്ല. 6, 7, 8 നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു അച്ഛന്.
എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. അത് എല്ലാവർക്കും സമ്മതമാണോ ആ സമയം? തിരുമേനിയുടെ ആ സമയം ഓപ്പൺ ആണ്, തിരുമേനിക്ക് പറ്റും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും അതിനകത്തുണ്ടെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വേറെ നിശ്ചയിക്കാം. അവിടെ വളരെ കാത്തിരുന്നാണ് ഈ എഡ്മണ്ടനിൽ ഇങ്ങനെ ഒരു കോൺഫറൻസ് വെക്കാൻ തീരുമാനിച്ചത്. അപ്പം വെന്യൂ മാറ്റണമെന്ന് വിചാരം ഉണ്ടെങ്കിൽ തന്നെയും അവര് വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ഇരിക്കുമ്പോൾ അതിന് അത് നല്ലതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി എല്ലാവരും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ.
അത് ആക്ച്വലി ഞാൻ എല്ലാം പോലെ സാർ, നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ ഡേറ്റിന്റെ വെക്കേഷൻ ഒക്കെ എടുക്കേണ്ടി വരെ എനിക്ക് തോന്നുന്നു ഇവിടെ ചിക്കാഗോയിൽ രണ്ടുമൂന്ന് ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റിന്. പിന്നെ അവർക്ക് ഡേറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കാതെ ഒരു കൺഫേം ചെയ്ത് പറയാനായിട്ട്. മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ നടത്തുക, പക്ഷെ അവരെത്ര വരുമോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ.
അപ്പൊ ആ ഡേറ്റ് മാറ്റാനുള്ള ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ മാറ്റാൻ നോക്കുന്നത്. അല്ലെങ്കിൽ അത് ആവശ്യമില്ലായിരുന്നു. അപ്പം ഇത്രയും നേരത്തെ നമ്മൾ പറഞ്ഞു
പറയാനായിട്ട് നമ്മൾ അങ്ങനെ നോക്കണം. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ ടിക്കറ്റ് ഒക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അവരോട് സംസാരിച്ചു നോക്കാം.
രണ്ടാഴ്ച നേരത്തെ നോക്കുന്ന ഇനിയും സമയമുണ്ട് അവർക്ക് ചേഞ്ച് ചെയ്യാൻ. അവര് വളരെ കാര്യമായിട്ട് അവരും അവിടെ തന്നെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂലം നമുക്ക് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വെന്യു മാറ്റായിരുന്നു. പക്ഷെ അവര് വളരെ കാര്യമായിട്ട് അതിനു വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് ആ ഡേറ്റ് രണ്ടാഴ്ച പുറകോട്ട് തള്ളാമെങ്കിൽ വളരെയധികം നല്ലതായിരുന്നു. മുമ്പോട്ട് പോകാൻ അവിടെ തണുപ്പ് കൂടി പോകും ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് പുറകോട്ട് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്ത് പറയുന്നില്ല.
അതിന് മുന്നേ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഒക്കെ നടന്നിരിക്കുവോ?
ഓക്കെ,
അക്കൗണ്ട്സിന്റെ കാര്യമൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. ബുക്കൊക്കെ നമുക്ക് അടിക്കേണ്ടതാ. അപ്പൊ അതിന്റെ പുറകോട്ട് പോകുന്നതോറും അതനുസരിച്ച് എല്ലാരും സഹകരിക്കേണ്ട എല്ലാം നടക്കത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാം എല്ലാരും കൂടെ സഹകരിക്കണം, എന്നാലേ മുന്നോട്ട് പോയാലത് ഫീസിബിൾ ആകത്തുള്ളൂ.
അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇത് മാറ്റുന്നത്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കണം, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. അത് അവര് ഡേറ്റ് അവര് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെയും ഇങ്ങനെ വന്നുകൊണ്ടാണ് നമുക്ക് പുറകോട്ട് മാറ്റേണ്ടി വന്നത്. അതുകൊണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞ് എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കണം, അതിന് തയ്യാറായിരിക്കണം ഓരോ.
ഏതായാലും നമുക്കിപ്പം ഈ റെജിസ്റ്റർ സെക്രട്ടറിമാർക്ക് മാത്രം ഇരുന്നുകൊണ്ട് ഒരു ഫൈനൽ ഡേറ്റ് ഡിസൈഡ് ചെയ്യാൻ ഒക്കുകയല്ല. നമുക്ക് ഈ ഡേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളെ അതായത് യൂണിറ്റ് സെക്രട്ടറിമാരുമായിട്ട് റെജിസ്റ്റർ സെക്രട്ടറിമാരെയും ഒന്ന് മെസ്സേജ് പാസ് ചെയ്യുക. ഇങ്ങനെ ഒരു പിന്നെ ഇൻകൺവീനിയൻസ് വന്നിട്ടുണ്ട് പഴയ ഡേറ്റിൽ, അതുകൊണ്ട് തിരുമേനികളുടെ ഒക്കെ സൗകര്യപ്രകാരം ഇങ്ങനൊരു പുതിയൊരു ഡേറ്റ് അതായത് 6/8 എന്നുള്ള ഡേറ്റിലോട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ഡേറ്റ് പിന്നെ എല്ലാവർക്കും എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് യൂണിറ്റ് സെക്രട്ടറിമാര് പിന്നെ ഒന്ന് പള്ളികളിൽ നിന്ന് ഡിസ്കസ് ചെയ്ത ശേഷം അടുത്ത മീറ്റിംഗിൽ അടുത്ത ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ അതല്ലേ അതിന്റെ
അതല്ല അതാണ് ശരി. കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇവിടെ നിന്നുള്ള ചിക്കാഗോയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഈ ലീവൊക്കെ പറഞ്ഞില്ല എല്ലാവരും ഒക്കെ 6 മാസം 7 മാസം മുമ്പൊക്കെ അപ്ലൈ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പം 2-3 പേരോട് എനിക്കറിയാവുന്ന ആൾക്കാർ ഓൾറെഡി ഈ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ കൺവിൻസ് പറഞ്ഞിട്ട് നമുക്ക് ആ ഫൈനൽ ഡേറ്റ് അടുത്ത ആഴ്ച
ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന രീതിയില്ല എല്ലാരും ഒന്ന് പിന്നെ ഉത്തരവാദിത്തമായിട്ടൊന്ന് പറയണം
എല്ലാവരും.
ഞങ്ങളുടെ എഡ്മണ്ടൻ ഭാഗത്തു നിന്ന് ഒരു ബിഗ് സോറി ആൻഡ് ഹംബിൾ റിക്വസ്റ്റ്. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന്. വലിയൊരു അസൗകര്യം വന്നതുകൊണ്ട് ആ 21st ഡേറ്റ് മാറ്റേണ്ടി വന്നത്. പോളച്ചനും ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഒരു ബിഗ് സോറി. പക്ഷെ ഞങ്ങളുടെ ഒരു ഹംബിൾ റിക്വസ്റ്റ്, ഇപ്പൊ ഒത്തിരി മാസങ്ങളുണ്ടല്ലോ നമുക്ക്, ഞങ്ങളും എല്ലാവരും ഇതായിട്ടിരിക്കുവോ, ഭയങ്കര സന്തോഷത്തിലിരിക്കുവോ, ഇതിന്റെ മാറിപ്പോവാതിരിക്കണോ എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്താല് നമുക്ക് സന്തോഷമായിരിക്കും.
ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെ വെച്ച് നടത്തിയാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് എന്തെങ്കിലും ചൂട് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ പ്രാവശ്യം? കാരണം ടിക്കറ്റ് ഒക്കെ നോക്കുമ്പോഴ് തേഴ്സ്ഡേയിലേക്ക് നോക്കണോ വെനസ്ഡേയിലേക്ക് നോക്കണോ എന്നൂടെ ഒന്ന് ആലോചിക്കണേ.
ഒരു ദിവസം കൊണ്ട് പറ്റുന്നതാണ് കേട്ടത്. 2 ദിവസം എടുക്കുമെങ്കിൽ അത് ഇത്ര നമുക്ക് പ്രയാസമായിരിക്കും താമസിക്കാനും. അതുകൊണ്ട് സൈറ്റ് സീയിങ് വേണ്ടെന്നാ
വിചാരിക്കുന്നത്. കാരണം ചിക്കാഗോയിന്നൊക്കെ അഡ്മിന് വന്ന് ചേരണ ഞങ്ങൾക്ക് 7 മണിക്കൂറോളം എടുക്കും. അപ്പം ഒരു രാവിലെ പുറപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പൊ വെനസ്ഡേയിലെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്തെങ്കിൽ തേഴ്സ്ഡേയിലെ ചൂടിന് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പൊ പിന്നെ അതുപോലെ സൺഡേ ഞങ്ങൾക്ക് തിരിച്ചു പോരാനൊക്കാതെ വരും. മൺഡേയിലെ ഒക്കത്തുള്ളതായിരിക്കും ചിലപ്പോഴ്. അങ്ങനെയൊക്കെ വരുമ്പോഴ് അവധി കൂടുതൽ എടുക്കേണ്ടി വരും. സോ അതൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്താല്
എല്ലാരും എന്ത് പറയുന്നു സൈറ്റ് സീയിങ് വേണ്ടെന്ന് വെക്കുക.
അതുപോലെ ഹെഡ്മണ്ടൻകാരുടെ താല്പര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇപ്പം ശിനിയല്ലേ,
ശിനി
ഇപ്പം അത്രയും താല്പര്യമായിട്ട് അച്ഛനും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഒരു കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിവതും എല്ലാവരും ആ ഒരു നല്ല സെൻസോർ തന്നെ അത് ഉൾക്കൊള്ളാനായിട്ടൊന്ന് പറയണേ.
കാൽഗറി പള്ളിയിലാണ് നടക്കുന്നെങ്കിലും പഴയ ഒരാളായതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ നിന്നും പിന്നെ അവിടെ ഉള്ളവർ ഇങ്ങോട്ടും വന്നില്ലേ. ഞങ്ങളുടെ